ഒന്ന് കൊരിന്ത്യർ അധ്യായം 3. സഹോദരീ സഹോദരന്മാരെ, മുൻകാലങ്ങളിൽ എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്ന പോലെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്രിസ്തുവിൽ ശിശുക്കളായ നിങ്ങളോട് ലൗകികരോടെന്ന പോലെ എനിക്ക് സംസാരിക്കാനായുള്ളൂ. ഞാൻ നിങ്ങൾക്ക് നൽകിയ ഉപദേശങ്ങൾ പാലുപോലെയായിരുന്നു, ഖരാഹാരം പോലെയായിരുന്നില്ല. നിങ്ങൾ ഖരാഹാരത്തിന് പാകമല്ലാതിരുന്നതിനാലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ പോലും നിങ്ങൾ ഖരാഹാരത്തിന് പാകമല്ല. നിങ്ങൾ ഇപ്പോഴും ആത്മീയ മനുഷ്യരല്ല. നിങ്ങൾ അസൂയാലുക്കളും പരസ്പരം തർക്കിക്കുന്നവരുമാണ്. നിങ്ങൾ ആത്മീയ മനുഷ്യരല്ലെന്ന് അത് കാണിക്കുന്നു. ലൗകികരെ പോലെ തന്നെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. നിങ്ങളിൽ ഒരുവൻ പറയുന്നു, ഞാൻ പൗലോസിന്റെ അനുയായിയാണ്. മറ്റൊരാൾ പറയുന്നു, ഞാൻ അപ്പല്ലോസിന്റെ അനുയായിയാണ്. നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ലൗകികരെ പോലെ പെരുമാറുകയാണ്. അപ്പല്ലോസ് അത്ര പ്രധാനിയാണോ? അല്ല. പൗലോസോ? അല്ല. നിങ്ങളെ വിശ്വാസികളാക്കാൻ സഹായിച്ച ദൈവത്തിന്റെ ദാസന്മാർ മാത്രമാണ് ഞങ്ങൾ. ദൈവം നിയോഗിച്ച കാര്യങ്ങളാണ് ഞങ്ങളിൽ ഓരോരുത്തരും ചെയ്തത്. ഞാൻ വിത്ത് നടുകയും അപ്പല്ലോസ് അതിന് വെള്ളമൊഴിക്കുകയും ചെയ്തു. പക്ഷേ വിത്ത് വളർത്തിയത് ദൈവമാണ്. അതിനാൽ വിത്ത് നട്ടവനോ അതിന് വെള്ളമൊഴിച്ചവനോ അല്ല പ്രധാനി, ദൈവമാണ് പ്രധാനം. കാരണം അവനാണല്ലോ വളർത്തുന്നത്. നടുന്നവനും വെള്ളമൊഴിക്കുന്നവനും ഒരേ കർമ്മമാണ് ഉള്ളത്. ഓരോരുത്തരും അവരവരുടെ പ്രവൃത്തിക്ക് സമ്മാനിതരാകുകയും ചെയ്യും. ഞങ്ങൾ ദൈവത്തിനായി ഒത്തുകൂടിയ പണിക്കാരാണ്. നിങ്ങളാകട്ടെ ദൈവത്തിന്റെ കൃഷിയിടവുമാകുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ഒരു ഗൃഹവുമാകുന്നു. സമർത്ഥനായ ഒരു പണിക്കാരനെ പോലെ ഞാൻ ആ ഗൃഹത്തിന്റെ അടിത്തറ പണിതു. അങ്ങനെ ചെയ്യാൻ ദൈവം എനിക്ക് തന്ന വരം ഞാൻ ഉപയോഗിച്ചു. മറ്റുള്ളവർ ആ അടിത്തറമേലാണ് പണിയുന്നത്. പക്ഷേ ഓരോരുത്തരും താൻ എങ്ങനെയാണ് പണിയുന്നതെന്നതിൽ ശ്രദ്ധാലുവായിരിക്കണം. അടിത്തറ ഇട്ട് കഴിഞ്ഞു. മറ്റാർക്കും ഇനി മറ്റൊരു അടിത്തറ പണിയാനാവില്ല. പണിതു കഴിഞ്ഞ അടിത്തറ യേശുക്രിസ്തുവാകുന്നു. ആ അടിത്തറമേൽ ആർക്ക് വേണമെങ്കിലും സ്വർണം, വെള്ളി, രത്നം, തടി, പുല്ല്, വൈക്കോൽ എന്നിവയിൽ ഏതുകൊണ്ട് വേണമെങ്കിലും പണിയാം. പക്ഷേ ഓരോരുത്തർ ചെയ്യുന്ന പണിയും വ്യക്തമായി കാണപ്പെടും. കാരണം ആ ദിവസം അവയെല്ലാം തുറന്നു കാട്ടപ്പെടും. തീയോടുകൂടി ആ ദിവസം വരും. അത് ഓരോരുത്തരുടെ പ്രവൃത്തിയും പരിശോധിക്കും. അഗ്നി പരീക്ഷയ്ക്ക് ശേഷവും ഒരുവൻ പണിത ഗ്രഹം നിലനിന്നാൽ അയാൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. എന്നാൽ അയാളുടെ കെട്ടിടം തീയിലെരിഞ്ഞാൽ അയാൾക്ക് നഷ്ടം സംഭവിക്കും. പക്ഷേ തീയിൽ നിന്നും രക്ഷപ്പെട്ടതുപോലെ മാത്രം അവൻ രക്ഷിക്കപ്പെടും. നിങ്ങൾ തന്നെ ദൈവത്തിന്റെ ആലയമാണെന്ന് നിങ്ങളറിയണം. ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ആരെങ്കിലും ദൈവാലയം നശിപ്പിച്ചാൽ ദൈവം അവരെ നശിപ്പിക്കും. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ ആലയം വിശുദ്ധമാണ്. നിങ്ങൾ തന്നെ ദൈവത്തിന്റെ ആലയമാകുന്നു. സ്വയം കബളിപ്പിക്കാതിരിക്കുക. സ്വയം ജ്ഞാനിയെന്ന് അഭിമാനിക്കുന്നവൻ വിഡ്ഢിയായി തീരട്ടെ. അപ്പോൾ അവൻ യഥാർത്ഥത്തിൽ ജ്ഞാനിയാകും. എന്തുകൊണ്ടെന്നാൽ ആ ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു,
കൗശലം പ്രയോഗിക്കുമ്പോൾ ജ്ഞാനികളെ ദൈവം പിടിക്കുന്നു. തിരുവെഴുത്തുകളിൽ ഇങ്ങനെ കൂടി എഴുതിയിട്ടുണ്ട്, ജ്ഞാനികളുടെ ചിന്തകൾ ദൈവം അറിയുന്നു, അവരുടെ ചിന്തകൾ വൃഥാവാണെന്ന് അവൻ അറിയുന്നു.
അതിനാൽ നിങ്ങൾ മനുഷ്യരെ ചൊല്ലി പ്രശംസിക്കരുത്. എല്ലാം നിങ്ങളുടേതാണ്. പൗലോസ്, അപ്പല്ലോസ്, കേഫാവ്, പത്രോസ്, ഈ ലോകം, ജീവിതം, മരണം, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത് എല്ലാം നിങ്ങളുടേതാകുന്നു. നിങ്ങൾ ക്രിസ്തുവിന്റേതും ക്രിസ്തു ദൈവത്തിന്റേതുമാകുന്നു.